Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ദക്ഷിണായിട്ട് എന്തുകൊണ്ട് പള്ളി കൊടുക്കാൻ പാടില്ല? ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകാൻ തുടങ്ങി. അത് തുടങ്ങുന്ന സമയത്ത് ദേവന്മാര് തങ്ങളുടെ കൈവശമുള്ള വസ്തുവകകളെല്ലാം അഗ്നി ദേവനെ ഏൽപ്പിച്ചു. ഞങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ ഇതെല്ലാം വേണ്ട രീതിയിൽ മടക്കിത്തരണം, തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് അഗ്നിദേവനെ ഏൽപ്പിച്ചതിന് ശേഷം ദേവന്മാർ യുദ്ധത്തിന് പോയി തിരിച്ചു വരാൻ താമസിച്ചു. അഗ്നിദേവൻ ഈ ദ്രവ്യത്തിലെല്ലാം നോക്കിയിരുന്നപ്പോൾ അഗ്നിദേവൻ ഇതിൽ ലോഭം ഉണ്ടായി. ഇതെല്ലാം കൈവശമാക്കിയാൽ എന്താണ് എന്ന് വിചാരിച്ചു. എന്തായാലും ഇനി അവർ വന്നാലും വന്നില്ലെങ്കിലും ശരി എന്ന് തീരുമാനിച്ചുകൊണ്ട് അഗ്നിദേവൻ ഈ വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു, പുറയിൽ പോയി. ദേവന്മാര് പോയി യുദ്ധം ജയിച്ച് തിരിച്ചു വന്നപ്പോ അഗ്നിദേവനെ കാണാനില്ല, തങ്ങളുടെ വസ്തുവകകളും കാണാനില്ല. അങ്ങനെ അഗ്നിദേവനെ അന്വേഷിച്ച് ദേവന്മാരുപോയി. അങ്ങനെ പോയി അവസാനം കണ്ടു, പിടിച്ച് അഗ്നിദേവനെ അവർ കൈകാര്യം ചെയ്തു. അപ്പോ സങ്കടം വന്നു, അഗ്നിദേവൻ കരഞ്ഞു. കരഞ്ഞപ്പോ ആ കണ്ണുനീര് ഉരുണ്ടുരുണ്ട് വീണതാണ്, വെള്ളിയായി തീർന്നതാണ്. ഈ ഭൂമിയിൽ കാണുന്ന വെള്ളിയെല്ലാം അഗ്നിദേവന്റെ കണ്ണുനീരാണ്. അതുകൊണ്ട് അത് കണ്ണുനീരല്ലേ? കണ്ണുനീരെന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു വസ്തുവല്ല, ഒന്നാമത് ദുഃഖത്തിന്റെ ഒരു പ്രതീകമാണ്, അതുകൊണ്ട് അത് നിന്ദ്യമാണ്. അതുകൊണ്ട് യാഗത്തിൽ വെള്ളി ദാനമായി കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പറയുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ അവന്റെ വീട്ടിൽ കരച്ചിലുണ്ടാകും, കരയുമെന്നാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും ദുഃഖം യജമാനൻ സംഭവിക്കും എന്നും മറ്റും പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താണോ, യാഗത്തിൽ വെള്ളി ദാനം ചെയ്യുക എന്ന് പറയുന്ന ഒരു നിന്ദ്യമായ കർമ്മമാണ്, അത് അരുത് എന്ന് പറയുന്നതാണ്. അപ്പൊ അതിനെ നിന്ദിക്കുകയാണ്, വെള്ളിയെ ദാനം ചെയ്യുക നിന്ദിക്കുകയാണ്. അപ്പൊ ചിലടത്ത് അർത്ഥവാദവാക്യങ്ങൾ കർമ്മത്തിന്റെ പ്രാശസ്ത്യത്തെ, അതിന്റെ മഹത്വത്തെ ബോധിപ്പിക്കും, ചിലടത്ത് കർമ്മത്തെ നിന്ദിക്കും. രജത ദാനം എന്ന് പറയുന്നത് നിന്ദ്യമാണ്, അതിനെ നിന്ദിക്കാൻ വേണ്ടിയിട്ടാണ് സു അരോധി എന്ന് പറയുന്ന ഈ വാക്യം. ഇപ്പൊ ബർഹിഷി രജതം എന്ന ദേയം എന്ന് പറയുന്ന നിഷേധവും ഈ അർത്ഥവാദവും കൂടി ചേർന്നിട്ട് ഒരു വിശാലമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് സു അരോധി എന്ന് തുടങ്ങുന്ന ഈ വേദവാക്യം അത് സാർത്ഥകമാണ്, അത് അർത്ഥവത്താണ്. വിധിവാക്യവും അല്ലെങ്കിൽ നിഷേധവാക്യവുമായിട്ട് ചേരുമ്പോഴേ അർത്ഥവാദങ്ങൾ സാർത്ഥകമാകത്തുള്ളൂ. അതുപോലെ ഉപനിഷത് വാക്യങ്ങളും അർത്ഥവാദ വാക്യങ്ങളാണ്. അതുകൊണ്ട് അത് വിധിവാക്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നിഷേധവാക്യങ്ങളുമായിട്ടോ ചേർന്ന് ഒരർത്ഥത്തെ ബോധിപ്പിക്കും, അതിന് സ്വതന്ത്രമായി അർത്ഥമില്ല എന്നൊക്കെയാണ് പൂർവമീമാംസയുടെ അഭിപ്രായം. അതാണ് നമ്മൾ പറയുന്നത് അതേവസോ അരോധി ഇത്യവമാദീന. ഈ വാക്യങ്ങളും ആനർത്ഥക്യം മാഭൂത് ഇതൊന്നും നിരർത്ഥകമാകരുത്. അർത്ഥവാദ വാക്യങ്ങൾ നിരർത്ഥകമായി കഴിഞ്ഞാൽ വേദത്തിന്റെ ഏകദേശം നിരർത്ഥകമായി ഒരു ഭാഗം. അതുകൊണ്ട് പൂർവമീമാംസയിൽ നേരത്തെ പറഞ്ഞ പൂർവപക്ഷത്തിന്റെ സിദ്ധാന്തമായിട്ട് ഈ സൂത്രം വരുന്നു. വിധിനാതു ഏകവാക്യത്വ, വിധിവാക്യങ്ങളുമായിട്ട് ഏകവാക്യത്വം എന്ന് വെച്ചാൽ വിധിവാക്യവുമായി ചേർന്ന് ഒരു അർത്ഥത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് സ്തുത്യർത്ഥേന വിധീനാം സിഹു, വിധികളെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അർത്ഥവാദങ്ങൾ എന്ന് പറയുന്നത്. ഇതി സ്ഥാപകത്വേന അർത്ഥവാദത്വം അർത്ഥവത്വം ഉക്തം. അതുകൊണ്ട് വിധി വാക്യങ്ങളെ സ്തുതിക്കുന്നതിന് വേണ്ടി അർത്ഥവാദങ്ങൾ വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം അർത്ഥവത്വമാണ്, അത് അപ്രമാണമല്ല, പ്രാമാണികമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പൂർവമീമാംസയിൽ ചർച്ച ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് പൂർവപക്ഷി, നിങ്ങളുടെ ഈ ഉപനിഷത്തുകളെല്ലാം അർത്ഥവാദ വാക്യങ്ങളാണ്, വിധിവാക്യങ്ങളുമായിട്ടെല്ലാം ചേർന്ന് അതിന് അർത്ഥമുണ്ടാകും. സ്വതന്ത്രമായ അത് അർത്ഥമില്ല, സിദ്ധമായ വസ്തുവിനെ ബോധിപ്പിക്കുന്നില്ല. സിദ്ധമായ ഒരു വസ്തുവിനെ ബോധിപ്പിച്ചാൽ അതുകൊണ്ട് പുരുഷാർത്ഥം നേടാൻ ഒക്കത്തില്ല. വേദം എന്ന് പറയുന്നത് പുരുഷാർത്ഥത്തെയാണ് നിർദ്ദേശിക്കുന്നത്. അപ്പൊ യാഗാദികൾ ചെയ്താലേ പുരുഷാർത്ഥം നേടാൻ കഴിയത്തുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ഇത് അർത്ഥവാദങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി മന്ത്രങ്ങളും ഇതുപോലെ തന്നെയാണ്. മന്ത്രഭാഗം മന്ത്രാണാംശ വിഷയത്വ ഇത്യാദീന ക്രിയാ തത്സാധന അഭിതായിത്വേന കർമ്മ സ്വഭാവിത്വം ഉക്തം. അതുപോലെ തന്നെ ഇഷയത്വ ഫലാത്യ ശാഖ അതിന്റെ ശാഖയെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് അതിനെ ഛേദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രമാണ്. യാഗത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇഷയത്വ എന്ന് തുടങ്ങുന്ന മന്ത്രം ഇത്യവമാദീന ഈ മന്ത്രങ്ങളും എല്ലാം എന്താണ് ക്രിയാസാധന അഭിധായി സേന, ക്രിയയെ അല്ലെങ്കിൽ ക്രിയയുടെ സാധനം, ദ്രവ്യം, ക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യം, ദധി തൈര് ക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യമാണ്. യൂപം കുറ്റി പശുവിനെ കിട്ടുന്നതാണ്, അതായത് ആടിനെ കിട്ടുന്നതാണ്, ഇതെല്ലാം ക്രിയാ സാധനങ്ങളാണ്. ഇതിനെയെല്ലാം അഭിധായിപ്പിക്കുന്ന, ഇതിനെയെല്ലാം പറയുന്നു, അല്ലെങ്കിൽ ഇതിനെയെല്ലാം വെളിപ്പെടുത്തുന്നു. മന്ത്രങ്ങളും ക്രിയയെ അല്ലെങ്കിൽ അതിനുള്ള ക്രിയ എന്ന് വെച്ചാൽ യാഗം, അല്ലെങ്കിൽ അതിന്റെ സാധനങ്ങൾ എന്ന് പറയുന്നത് അതിനുപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, ഒരു നെല്ല് യാഗത്തിന്റെ ഒരു സാധനമാണ്. ഇങ്ങനെയുള്ള വസ്തുക്കളെയെല്ലാം വെളിപ്പെടുത്തുന്നു. അങ്ങനെ കർമ്മ സമവായിത്വം കർമ്മ അംഗമാണ്. ഇതും പൂർവമീമാംസയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. അതുകൊണ്ട് അർത്ഥവാദ വാക്യങ്ങളും മന്ത്രങ്ങളും എല്ലാം എന്താണ്? ഇതെല്ലാം കർമ്മ അംഗങ്ങളാണ്. അതുകൊണ്ട് എന്താണ്? കുജിതവി വേദവാക്യാന വിരി സംസ്പർശ മന്ത്രേണ അർത്ഥവത്ത ദൃഷ്ട ഉപന്നാവ. അതുകൊണ്ട് പൂർവമീമാംസകരുടെ അഭിപ്രായം എന്താണ്? വേദാന്ത വാക്യാന, വേദാന്ത വാക്യങ്ങൾ കുജിതവി ഒരിടത്തും തന്നെ, വേദം സമൂലം പരിശോധിച്ചു കഴിഞ്ഞാൽ, മൊത്തം വേദം ആദ്യന്തം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും തന്നെ വിധി സംസ്പർശ മന്ത്രേണ, വിധിയുമായിട്ട് ബന്ധം കൂടാതെ അർത്ഥവത്ത ദൃഷ്ട, അർത്ഥവത്വം കാണുന്നില്ല, സാർത്ഥകത കാണുന്നില്ല, ഉപപന്ന അത് യുക്തവുമല്ല, അങ്ങനെ ചിന്തിക്കുന്നു. അതുകൊണ്ട് വിധിയെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ മാത്രമേ പ്രമാണമാകുന്നുള്ളൂ. വേദവാക്യങ്ങൾ അല്ലാത്ത വാക്യങ്ങൾ, മന്ത്രങ്ങളോ അർത്ഥവാദങ്ങളോ അതെല്ലാം വിധിയോട് ചേരുന്നതുകൊണ്ട്, വിധിയോട് അന്വയിക്കുന്നതുകൊണ്ട് അതെല്ലാം സാർത്ഥകമാണ്. അതുകൊണ്ട് ഉപനിഷത് ഭാഗങ്ങളൊന്നും സ്വതന്ത്രമായി ആശയത്തെ പ്രകാശിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളല്ല എന്നാണ് ഭാട്ടമീമാംസയുടെ അഭിപ്രായം. അതിനു വേണ്ടിയിട്ടാണ് ഇസു അരോധി തുടങ്ങി. പക്ഷെ ഇതിന്റെയൊക്കെ ഈ വാക്യങ്ങളുടെ എല്ലാം ദ്രുവ്യാഖ്യാനങ്ങൾ വേദത്തെ സംബന്ധിച്ച് അങ്ങനെയുണ്ട്. ചില വാക്യങ്ങളെല്ലാം പിൽക്കാലത്ത് വളരെ ദ്രുവ്യാഖ്യാനം ചെയ്തു, ചില വാക്യങ്ങളെ പിന്നെ കണ്ടില്ല എന്ന് നടിച്ച് അങ്ങനെ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നുണ്ടാണ് ആ കാര്യം പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ പൗരോഹിത്യ മേധാവിത്വം എന്ന് പറയും. പുരോഹിതന്മാര് അങ്ങനെ ചെയ്തതാണ്. അതാണ് ഈ കൊടുത്തിരിക്കുന്ന യഥേമാം വാചം കല്യാണി ആവതാനി ജനേ ബ്രഹ്മരാജന്യാഭ്യാം ശൂദ്രായച എന്ന് തുടങ്ങുന്ന ഈ വാക്യം ശുക്ലയജുർവേദത്തിലുള്ളതാണ്. ഇവിടുത്തെ ചോദ്യം ഇതാണ്: ശ്രുതിയിൽ വേദാധ്യയനം ശൂദ്രർക്ക് പോലും വിധിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ശ്രുതിയെ പരമപ്രമാണമായി കരുതുന്ന വേദാന്ത ശാസ്ത്രത്തിന്റെ പ്രമുഖരായ ആചാര്യന്മാരും ഒരാളായ ശ്രീമതി ശങ്കരാചാര്യ സ്വാമികൾ ശൂദ്രർക്ക് വേദ നിഷേധം കൽപ്പിച്ചു എന്നത് യുക്തിഭംഗം ആയില്ലേ? ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശങ്കരാചാര്യർ ഒരിക്കലും ശൂദ്രർക്ക് വേദം നിഷേധിച്ചിട്ടില്ല. ശങ്കരാചാര്യർ ശൂദ്രർക്ക് വേദാധ്യയനം നിഷേധിച്ചിട്ടില്ല. അങ്ങനെ നമ്മളൊരു ആരോപണം ശങ്കരാചാര്യരുടെ പേരിൽ പറയുന്നത് ശരിയല്ല. ശൂദ്രർക്ക് വേദാധ്യയനം പാടില്ല എന്ന് നിഷേധിച്ച സ്മൃതികൾ, അതിനാണ് ശങ്കരാചാര്യർ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ശങ്കരാചാര്യർ പ്രമാണമായി സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ശങ്കരാചാര്യർ ശൂദ്രന് വേദം പഠിക്കാൻ പാടില്ല എന്ന് നിഷേധിച്ചിട്ടില്ല. ശൂദ്രന് വേദം പഠിക്കാൻ പാടില്ല എന്നുള്ള സ്മൃതികൾ ഉദ്ധരിച്ചു ഗൗതമ സ്മൃതി, അത് ശങ്കരാചാര്യർ ഉദ്ധരിച്ചിട്ടുണ്ട്. ശൂദ്രം കേൾക്കുന്ന വേദന്റെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കണമെന്നുള്ള ആ സ്മൃതിയെ ശങ്കരാചാര്യ ഭാഷ്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യർ നിഷേധിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള പ്രമാണങ്ങളെ ശങ്കരാചാര്യർ അംഗീകരിച്ചു എന്നുള്ളതാണ്. അതിനെ പ്രമാണമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. അതിനാൽ തന്നെ അപശൂദ്രാദി പ്രകരണവും മറ്റും പ്രക്ഷിപ്തം. എന്തായാലും ഇങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇതിൽ മലയാളം വളരെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, തെറ്റില്ല. ഒരു കശുമാണ് ഇതിനെ ശ്രദ്ധിച്ച് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ശ്രദ്ധ മതി മലയാളം ശരിയായിക്കോളും. അപ്പൊ അപശൂദ്ര അധികരണം പ്രക്ഷിപ്തമാണോ എന്നുള്ളതാണ്. നമ്മളിപ്പോ അപശൂദ്ര അധികരണത്തിൽ എത്തിയില്ല എന്നാണ് ചോദിക്കുമ്പോ സമാനം പറയണമല്ലോ. അപശൂദ്രാധികരണം ഒരു കാരണവശാലും പ്രക്ഷിപ്തമാകാൻ വഴിയില്ല. കാരണം അത് പ്രക്ഷിപ്തമാണെങ്കിൽ അത് പ്രക്ഷിപ്തമാണെന്ന് ആര് പറയണം? ഈ പറയുന്ന പ്രക്ഷിപ്തം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പിൽക്കാലത്ത് ആരും അത് എഴുതി ചേർത്താണ്. അങ്ങനെ ആകാനുള്ള ഒരു സാധ്യതയും എന്തുകൊണ്ട് സാധ്യതയില്ല? കാരണം ഈ അപശൂദ്രാധികരണം എന്ന് പറയുന്നത് ഈ ഉത്തരമീമാംസയിൽ മാത്രമുള്ളതല്ല, പൂർവ്വമീമാംസയിലും ഉണ്ട് അപശൂദ്രാധികരണം. നമ്മളിപ്പോ ഈ ചർച്ച ചെയ്ത ഈ പൂർവ്വമീമാംസ ജൈമിനീയ മീമാംസയിലും ഉണ്ട് അപശൂദ്രാധികരണം എന്ന് പറയുന്നത് ഒരു ഭാഗം. അവിടെയും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വേദ അധ്യയനവും വൈദിക കർമ്മങ്ങളും എല്ലാം ശൂദ്രർക്കാകാമോ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഉപനിഷത്തുകളുടെ പല ഭാഗങ്ങളിൽ ഈ വിഷയം വരുന്നുണ്ട്. എല്ലാ ഭാഷകാരന്മാരും ഇത് ശങ്കരാചാര്യർ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മാധവനും രാമാനുജനും എല്ലാവരും അവശൂദ്രാധികരണത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ ഭാഷയങ്ങളിലും ഇതൊക്കെ മാറ്റി എഴുതിയത് ആരായി എഴുതിച്ചേർത്ത് ഒരാൾ വിചാരിച്ചേ നടക്കും. പലതരത്തിൽ ഈ ബ്രഹ്മസൂത്രത്തെയും മറ്റും വ്യാഖ്യാനിച്ചിട്ടുള്ള വിഭിന്നമായ സിദ്ധാന്തങ്ങൾ രചിച്ചിട്ടുള്ള ഈ ആചാര്യന്മാരുടെ എല്ലാം ഭാഷയത്തിൽ ഏതോ ഒരാള് എവിടെയോ ഇരുന്നു ഇത് എഴുതിച്ചേർത്തു എന്നൊക്കെ കൽപ്പിക്കുന്നത് അബദ്ധമാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ, അദ്വൈതാചാര്യനായിരിക്കുന്ന ശങ്കരാചാര്യർ എങ്ങനെ ഈ ഒരു കാര്യത്തെ സമർത്ഥിക്കും അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിന്റെ തകരാറ് ഈ അദ്വൈതം ശരിയായിട്ട് പഠിക്കാത്തതുകൊണ്ട് ആണ്. നമ്മുടെ കലാകൗമുദി വായിച്ച് അദ്വൈതം പഠിക്കുന്നതിന്റെ തകരാറാണ്. ഈ സമ്പ്രദായത്തിലൂടെ അദ്വൈതം പഠിച്ചു വരുന്നവർ, അദ്വൈത സിദ്ധാന്തം ശങ്കരാചാര്യരുടെ കാലത്ത് തുടങ്ങി വെച്ച അധ്യയന അധ്യാപന ക്രമം ഇന്നും നിലനിന്ന് വരുന്നുണ്ട് ഈ മഠങ്ങളിലെല്ലാം. ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളിൽ അതുപോലെയുള്ള മറ്റ് ആശ്രമങ്ങളിൽ അദ്വൈതികൾ ഈ ക്രമത്തിനൊന്നും പഠിപ്പിച്ചു വരുന്നു. അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് അവശൂദ്രാധികരണം പ്രസിദ്ധമാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഈ ലോകത്ത് ഒരിടത്തും നിലവിലില്ല. ഏതെങ്കിലും ഒരു ശങ്കരാചാര്യർ അത് പറയത്തില്ല ഇത് പ്രക്ഷിപ്തമാണ്. പിന്നെ മറ്റുള്ളവർ പറയുന്നതിന് അടിസ്ഥാനമില്ലാതെ പറയുന്നതാണ് അത് പ്രക്ഷിപ്തമാണ്. അങ്ങനെ ഒരാൾക്ക് ഇതിലെല്ലാം അങ്ങനെ പ്രക്ഷിപ്തമായി കഴിഞ്ഞാൽ വരുന്ന എന്ന് വെച്ചാൽ പാഠം ഭേദം വരും. ഇപ്പൊ കാളിദാസാദി കൃതികളിൽ മഹാഭാരതത്തില് രാമായണത്തിലൊക്കെ പ്രക്ഷിപ്തമാണ്. പ്രക്ഷിപ്തമായ ഭാഗങ്ങളുള്ളതുകൊണ്ട് എന്ത് വരുന്ന രണ്ടു തരത്തിലുള്ള പാഠം കിട്ടും. ചില ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മഹാഭാരതത്തിന്റെ ഒരു നല്ലൊരു എഡിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മറ്റ് മഹാഭാരതങ്ങളിൽ നിന്ന് ഉണ്ടെന്ന് പറയുന്ന പല ഭാഗങ്ങളും അതിനകത്ത് അവർ ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം പല പല മഹാഭാരതങ്ങളുടെ പ്രതികൾ അതിന്റെ കയ്യെഴുത്ത് പ്രതികളും മറ്റുമെല്ലാം കണ്ടെടുത്ത് ഇതിനെ അനേകം പണ്ഡിതന്മാർ കൂടി ചേർന്നിരുന്ന് വളരെ വിശദമായി ചർച്ച ചെയ്ത് ഇത് പിൽക്കാലത്ത് എഴുതി ചേർത്തു. പല കാലങ്ങളിലായിട്ട് പലരും അത് എഴുതി ചേർത്തു എന്ന് കരുതിയ ഭാഗങ്ങളെല്ലാം അവർ ഒഴിവാക്കി മഹാഭാരതം കുറച്ച് ചെറുതാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാം. കാരണം എന്തുകൊണ്ട്? പലതരത്തിലുള്ള പാഠങ്ങൾ ഉള്ളത് കൊണ്ട് ഏതോ ചില പാഠങ്ങൾ തൽക്കാലത്ത് എഴുതിച്ചേർത്താണ്. പക്ഷെ ബ്രഹ്മസൂത്രത്തിന് അങ്ങനെ ഒരു പാഠം ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. അതായത് അവശൂദ്ര അധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മസൂത്രം അങ്ങനെ ഒന്നും കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്താൻ ഒപ്പത്തുമില്ല. കാരണം അത് പ്രക്ഷിപ്തമല്ലാത്തതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇത് പ്രക്ഷിപ്തമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഈ ഭാഷ്യം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ നാനാഭാഗത്ത് ഒരേ സമയം അധ്യയന അധ്യാപനം ഇങ്ങനെ നടത്തി വന്നതാണ്. ഒരാളിത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതല്ല, ഓരോ മഠങ്ങളിലും ഇതിങ്ങനെ പഠിക്കുകയും പഠിപ്പിക്കുകയും വന്നു. ഇതെല്ലാം അന്ന് അച്ചടിയില്ല, ഇതെല്ലാം ഓലയിലോ ഊർജ പത്രത്തിലോ ഒക്കെ എഴുതി വെച്ചാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ മനഃപ്പാഠം ചെയ്തു. ഇതാരെങ്കിലും കൂട്ടിച്ചേർത്താണെങ്കിൽ ഇതിനെല്ലാം കൂടെ ഒരാൾ സംഗ്രഹിക്കണം, ഒരിടത്ത് കൊണ്ടുവരണം, ആരെങ്കിലും ഒരാൾ ഇതിന് തയ്യാറാവണം. അപ്പോ ഈ ശിഷ്യപരമ്പരകളിലുള്ള എല്ലാ ബ്രഹ്മസൂത്രങ്ങളെയും സംഘടിപ്പിച്ച് ഒരിടത്ത് കൊണ്ടുവന്നിട്ട് ഒരാളിരുന്ന് ഇതിനെല്ലാം മാറ്റി എഴുതണം, ഇതെല്ലാം വെട്ടിച്ചെടുക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രാമാനുജന്റെയും മാധവന്റെയും ശ്രീശങ്കരന്റെയും എല്ലാം ഇത് വെട്ടിത്തിരുത്തണം, തിരുത്തി ഇങ്ങനെ ഇല്ലാത്ത ഒന്ന് കൊണ്ടുവരണം. അതൊന്നും ഒരിക്കലും ഇന്നത്തെ കാലത്ത് തന്നെ പ്രയാസമാണ്. അന്ന് ഇത്രയും യാതൊരു തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളോ വാർത്താവിനിമയ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇതിനെല്ലാം വെട്ടിത്തിരുത്തി ഈ ബ്രഹ്മസൂത്രത്തെ ഭാരതത്തിന്റെ നാനാഭാഗത്തുള്ള എല്ലാ മഠങ്ങളിലും എല്ലാം ഒരേ രൂപത്തിലാക്കുക എന്ന് പറയുന്നു. ശങ്കരാചാര്യ ഇത് എഴുതി വെച്ചിട്ട് പോവുകയല്ലേ ചെയ്തു. മഠങ്ങളെ സ്ഥാപിച്ച് അവിടെയുള്ള ആചാര്യന്മാരെല്ലാം ഇത് പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തി. അന്നു മുതൽ ഇത് പല പരമ്പരകളിലൂടെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ഒരു സജീവമായി നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് അദ്വൈതം പോലെ. അത് രചിച്ച കാലം മുതൽ ഇന്നു വരെ സദാ എല്ലാ ദിവസവും ഇങ്ങനെ പഠന പാഠനം നടത്തിയിട്ടുള്ള വേറെ ഗ്രന്ഥങ്ങൾ അപൂർവമാണ്. മഹാഭാരതമൊക്കെ എഴുതി വെച്ചെങ്കിൽ അത് സ്ഥിരം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമില്ല. ആരെങ്കിലും ഒക്കെ വായിക്കുന്നു, മനസ്സിലാക്കുന്നു, പ്രവചനം നടത്തുന്നേ. അദ്വൈതം അങ്ങനെയല്ല. തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അതിന്റെ അധ്യയന അധ്യാപനം ഈ ഭാരതത്തിൽ മുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം അത് പ്രക്ഷിപ്തമാണ്, എഴുതിച്ചേർത്താണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശുദ്ധ മണ്ഡലമാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ നിശ്ചയി അങ്ങനെ കൽപ്പിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് ഇത് പ്രക്ഷിപ്തമാകാൻ ആയെങ്കിൽ അത് ആര് പ്രക്ഷിപ്തമാക്കി, എവിടെ വെച്ചാക്കി, എങ്ങനെ ചെയ്തു എന്നൊക്കെ സമാനം പറയേണ്ടി വരും. അതിനൊരു ഇതിനു വേണ്ടി പറയുന്നതാണ്, എന്താണ് ശങ്കരാചാര്യർ അദ്വൈതം പറഞ്ഞു, സർവം ബ്രഹ്മം എന്ന് പറഞ്ഞ ആള് എങ്ങനെ ഈ ഉച്ചനീചത്വത്തെ അംഗീകരിക്കുന്ന ഈ ചാതുർവർണ്ണ വ്യവസ്ഥയെ സമർത്ഥിക്കുന്ന ഈ അവശൂദ്രാധികരണം എഴുതി എന്നുള്ളതിന് സമാധാനം കണ്ടെത്താത്തോണ്ട് പറയുന്ന ഒന്നാണ്. ഈ ശങ്കര പരമ്പരയിൽ ഇന്നും ഒരു സ്ഥലത്ത് ഒരാളും പോലും ഇതിന് അവശൂദ്രാധികരണം പ്രക്ഷിപ്തമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ഇത് പഠിപ്പിക്കുന്നില്ല. എല്ലാവരും ശങ്കരാചാര്യന്മാരോട് ചോദിച്ചു. അത് മാത്രമല്ല, ഇതിന്റെ ഏറ്റവും പ്രാചീനമായ ബ്രഹ്മസൂത്രത്തിന്റെ വളരെ പ്രാചീനമായ പനയോലയിലും മറ്റും എഴുതി വെച്ചിരിക്കുന്ന ഇത് ഞാൻ നേരിട്ട് കണ്ട് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അതിലൊന്നിനും അവശൂദ്രാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മസൂത്രം കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കിയിട്ടുണ്ട്, ശങ്കരാചാര്യന്മാരോട് ചോദിച്ചിട്ടുണ്ട്, അവരാരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അവശൂദ്രാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മ ഈ ഭാഷ്യം. അത് ഇത് പ്രക്ഷിപ്തമെന്ന് പറഞ്ഞാൽ ഉപനിഷത്തിലും മറ്റും വരുന്ന ഭാഷ്യഭാഗങ്ങൾ എത്രയോ ഭാഗത്ത് വരുന്നുണ്ട്, ഗീതാഭാഷ്യത്തിൽ വരുന്നുണ്ട്, എവിടെയെല്ലാം വരുന്നുണ്ട്, ഇതിനെ സമർത്ഥിച്ചുകൊണ്ട് ചതുർവർണ്ണ വ്യവസ്ഥയെ സമർത്ഥിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതെല്ലാം പ്രക്ഷിപ്തമെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ പ്രക്ഷിപ്തമെന്ന് കരുതുന്നതിനുള്ള യാതൊരു തെളിവുകളുമില്ല, മറിച്ച് അതല്ലാന്ന് കരുതുന്നതിനുള്ള ധാരാളം തെളിവുകളുമുണ്ട്. ഈ അതിന് ഏറ്റവും പ്രധാന തെളിവ് അധ്യയന പാരമ്പര്യം തന്നെ. അതുകൊണ്ട് ഇത് ശങ്കരാചാര്യ രീതി തന്നെയാണ്. അത് അതിൽ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പല പണ്ഡിതങ്ങളും ഇങ്ങനെയുള്ള ആചാര്യന്മാർക്ക് പറ്റാറുണ്ട്. അതിനൊരു പണ്ഡിതമായിട്ട് നമ്മൾ കണക്കാക്കുക, അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ, അങ്ങനെ സംഭവിച്ചു പോയി എന്നേ പറയാൻ പറ്റും. അതുകൊണ്ട് അദ്വൈത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക്, അദ്വൈത സിദ്ധാന്തത്തിന്റെ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ആചാര്യസ്വാമികളോട് അതുകൊണ്ട് ആർക്കും ബഹുമാനക്കുറവൊന്നും തോന്നേണ്ട കാര്യമില്ല. അദ്ദേഹം അന്ന് സമർത്ഥിച്ചു, അദ്ദേഹം ശൂദ്രനെ നിഷേധിച്ചില്ല, അത് മനസ്സിലാക്കണം. സ്മൃതികളിൽ നിഷേധം ഉണ്ടായിരുന്നു, അതിനെ ശങ്കരാചാര്യർ അതിനെ പ്രമാണമായി സ്വീകരിച്ചു. ശങ്കരാചാര്യർക്ക് മുമ്പ് വന്നിട്ടുള്ള പലരും ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. പൂർവമീമാംസയിൽ തന്നെ ഈ വ്യവസ്ഥയെ നിഷേധിക്കുന്ന ആചാര്യന്മാർ വരുന്നുണ്ട്. അവിടത്തെ അവശൂദ്രാധികരണത്തിൽ അതിനെ നിഷേധിച്ചിട്ട് ജയ്മിൻ സമർത്ഥിക്കുകയാണ്. അവിടെ ഇതിനെ ഈ അവശൂദ്രാധികരണത്തെ അവിടെ സമർത്ഥിക്കുന്നുണ്ട്. അതുപോലെ അതിനെ തുടർന്നാണ് പറഞ്ഞല്ലോ, ഇത് ഒറ്റ ശാസ്ത്രമാണ് പൂർവമീമാംസ ഉത്തരമീമാംസ. പൂർവമീമാംസയിലെ അവശൂദ്രാധികരണത്തെ തുടർന്നാണ് ഉത്തരമീമാംസയിലും അവശൂദ്രാധികരണം രചിച്ചിരിക്കുന്നത്. അപ്പോ അതില് അതിനനുസരിച്ച് വ്യാഖ്യാനിച്ചു, സൂത്രത്തിനനുസരിച്ച് ഇവിടെ വ്യാഖ്യാനിച്ചു. അത് അതിലെന്തെങ്കിലും നമുക്ക് യുക്തിഭംഗമോ അല്ലെങ്കിൽ അതില് കാലോചിതമല്ലാത്ത എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളതിനെ തള്ളിക്കളയുക. അല്ലാതെ ആചാര്യൻ അത് എഴുതിയല്ല എന്ന് പറഞ്ഞു ആചാര്യനെ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട കാര്യമുണ്ടോ എന്ന കാര്യം ചിന്തിക്കേണ്ടത്. കാരണം അത് ശരിയല്ലല്ലോ. ഒരാചാര്യൻ എഴുതി വെച്ചത് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് യോജിക്കാത്തതായിരിക്കാം, അന്നത് യോജിച്ചിരിക്കാം, അതുകൊണ്ട് എഴുതിയായിരിക്കും, അന്നത്തെ കാലത്ത് ശരിയായിരിക്കും. മോക്ഷം കിട്ടുന്നതിന് വരെ ചാതുർവർണ്ണ വ്യവസ്ഥിതി വേണമെന്ന് ശങ്കരാചാര്യ ഉപനിഷത്ത് ഭാഷയത്തിലൊരിടത്ത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവിടെ മാത്രമല്ല, പല ഭാഗങ്ങളിലും ഈ വിഷയം വരുന്നുണ്ട്. ഇത് മൊത്തം ഒന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം, എന്നിട്ട് വേണം ഇതിനെ കുറിച്ച് നമ്മളൊരു തീരുമാനത്തിലെത്താം. ചാന്തോക്യത്തിന്റെ ഒരു ഭാഗമാണ്, ഇതുപോലെയുള്ള തമാശയുള്ള ഒരു ഭാഗമാണ്. ഒരു ക്ഷത്രിയന്റെ അടുത്ത് ബ്രാഹ്മണൻ ആത്മവിദ്യ പഠിക്കാനായിട്ട് ചെല്ലുന്നു. ചെല്ലുമ്പോ ആ ബ്രാഹ്മണനോട് ക്ഷത്രിയൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ചോദിച്ചപ്പോ ആ ബ്രാഹ്മണനായ ശിഷ്യന് ആ ക്ഷത്രിയന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ട് ചോദിച്ചയാൾ നാളിച്ചു പോയിരുന്നു. ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വ്യാഖ്യാനിച്ചാണ്. കാരണം ഒന്നുകൊണ്ടാണ്, ചോദിച്ചത് ബ്രാഹ്മണനോടാണ്. ബ്രാഹ്മണനോട് ചോദിച്ചപ്പം ബ്രാഹ്മണൻ ഉത്തരം പറയാത്തതുകൊണ്ട് ചോദിച്ചയാളിന് ലജ്ജ വന്നു. കാരണം ഉത്തരം പറയാത്ത ആളിനുള്ള കുറ്റം ചോദ്യം ചോദിച്ചയാളിനാണ് കുറ്റം. ഇങ്ങനെയൊക്കെയുള്ള വളരെ രസകരമായ ചില വ്യാഖ്യാനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആചാര്യസ്വാമികൾ അംഗീകരിച്ചിരുന്ന ആ വ്യവസ്ഥിതി, ചാതുർവർണ്ണ വ്യവസ്ഥിതിയിൽ ബ്രാഹ്മണനാണ് ശ്രേഷ്ഠൻ. ക്ഷത്രിയൻ ബ്രാഹ്മണന്റെ അടുത്ത് ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ചു കഴിഞ്ഞാലും ഗുരുസ്ഥാനം ബ്രാഹ്മണനല്ല ക്ഷത്രിയനാണ് എന്ന് തന്നെ ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഉപനിഷത്ത് ഭാഷയത്തിൽ. അതായത് ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഗുരുവായിരിക്കുന്നത് പഠിച്ച അയാൾ ബ്രാഹ്മണനെല്ലാം മറിച്ച് പഠിപ്പിച്ച പഠിച്ച ബ്രാഹ്മണനായിരിക്കും ഗുരു, പഠിപ്പിച്ച ക്ഷത്രിയനല്ലെന്നാണ്. കാരണം ബ്രാഹ്മണനാണ് ഗുരുത്വം, സ്മൃതി മനസ്മൃതിയിലും മറ്റും പറയുന്നുണ്ട്. അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ആളല്ല ഗുരു, പഠിച്ച ആളാണ് ഗുരു എന്നാണ്. ഇതായ ഒരു സ്വാമികളുടെ ഭാഷ്യത്തെ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ സ്മൃതികളിലും മറ്റും വരുന്നുകൊണ്ടാണ്. സൂതവും സ്മൃതി ആജ്ഞവൽക്കിയ സ്മൃതി മനുസ്മൃതി പോലെയുള്ള സ്മൃതികളിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കുന്നതുകൊണ്ട് ആചാര്യസ്വാമികൾ അതിനെ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്വൈതത്തിന്റെ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ആചാര്യസ്വാമികളോട് എനിക്ക് ബഹുമാനക്കുറവൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതൊരു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊരു ഇതിന്റെ ഈ വിഷയം എന്ന് പറയുന്നത് അദ്വൈതമല്ല, ഇത് സാമൂഹ്യ ശാസ്ത്രമാണ്. അത് ആചാര്യസ്വാമികൾക്ക് ദീർഘവീക്ഷണം ഇല്ലാതെ പോയി എന്ന് കരുതുന്നത് കൊണ്ട് ദോഷമില്ല. കാരണം ഈ സർവജ്ഞൻ എന്ന് പറയുന്നതിന് ഉള്ള അർത്ഥം അത്രയേ ഉള്ളൂ, സർവജ്ഞത്വം എന്ന് പറയുന്നതിന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈശ്വരന് മാത്രമേ സർവജ്ഞത്വം ഉണ്ടാവൂ, ജീവന്മാർക്കൊന്നും സർവജ്ഞത്വം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത്. അപ്പൊ അത്ര ഒരു ദീർഘവീക്ഷണം ഇല്ലാതിരുന്നത് അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഭാവി കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ധാരണകൾക്ക് പൊരുത്തക്കേടുകൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്. ഇതിനെക്കുറിച്ച് ശരിയായ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആചാര്യസ്വാമികൾക്ക് അദ്വൈത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് ബഹുമാനക്കുറവ് തോന്നേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അറിയാത്ത ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അബദ്ധം പറ്റി എന്ന് കരുതാം. ആർക്കും പറ്റും, നമ്മൾ ആര് പറയാൻ പോയി കഴിഞ്ഞാൽ, അല്ല ഏത് ജീവന്മാരത് പറയാൻ പോയി കഴിഞ്ഞാലും ഒരു അബദ്ധം വരും. അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു വേദവാക്യത്തിൽ ശൂദ്രനും വേദാധ്യയനമാകാം എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതും വളരെ ചർച്ചാവശ്യമുള്ളതുമായ ഒരു വിഷയമാണ്. അപ്പോ ശൂദ്രൻ എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ശൂദ്രനാണെങ്കിൽ അയാൾ വേദാധ്യയനം ചെയ്യുന്നതിന് യോഗ്യനല്ലല്ലോ. അപ്പൊ പിന്നെ ശൂദ്രന് വേദാധ്യയനമാകാമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്നതിനെ ചോദിക്കും. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ശുചിത്വം മറ്റും ഇല്ലാത്തവനാണ്. അപ്പൊ അവനങ്ങനെ വേദാധ്യയനത്തിന് അധികാരിയാവും, ഇവിടെ പറയുന്ന ശൂദ്രന് വേദാധ്യയനമാകാമെന്നാണ്. അപ്പൊ ഇവിടെ ശൂദ്രൻ എന്ന് പറയുന്നവരെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചവനല്ല, പഴയ രീതിയിൽ വർണ്ണ വിഭജനമനുസരിച്ച് ശൂദ്രൻ എന്നുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരെയാണ്. അപ്പൊ അവർക്കും വേദാധ്യയനം വിരിച്ചിരിക്കുന്നു ഇതിൽ.